2019 ജൂലൈ 19 വെള്ളിയാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. ജനകീയ ബാങ്കിന് ചരമഗീതം. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തയ്യാറാക്കിയ ലേഖനം. രാജ്യത്തെ അടിമുടി മാറ്റിമറിച്ച 1969 ജൂലൈ 19 ബാങ്ക് ദേശസാൽക്കരണ നടപടിയുടെ 50th വാർഷികം ആഘോഷിക്കുന്ന വേളയാണ് ഇത്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ എടുത്ത ഏറ്റവും ധീരമായ നടപടികളിലൊന്നായി ബാങ്ക് ദേശസാൽക്കരണം ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എന്നാൽ ദേശസാൽക്കരണത്തിന് മുൻപുണ്ടായിരുന്ന ആ കറുത്ത കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോകാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 50 കോടിയിലധികം നിക്ഷേപ മൂലധനമുള്ള 14 ബാങ്കുകളെയാണ് ഒന്നാം ഘട്ടത്തിൽ ദേശസാൽക്കരിച്ചത്. 1980 ഏപ്രിൽ 15 നടന്ന രണ്ടാംഘട്ട നടപടിയിൽ 200 കോടിയിലേറെ നിക്ഷേപമുള്ള 6 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. 1969 വരെ ഇന്ത്യയിലെ ഏക ദേശസാൽകൃത ബാങ്ക് SBI ആയിരുന്നു. ഇംപീരിയൽ ബാങ്കിനെ SBI എന്ന പൊതുമേഖലാ സ്ഥാപനമാക്കിയത് നെഹ്റുവും. കുത്തക മുതലാളിമാരെയും വൻകിട വ്യവസായികളെയും മാത്രം പരിഗണിച്ചിരുന്ന സ്വകാര്യ കുത്തകകളുടെ കയ്യിലായിരുന്ന ബാങ്കിംഗ് മേഖലയെയാണ് ഇന്ദിരാഗാന്ധി ദേശസാൽക്കരണത്തിലൂടെ പാവപ്പെട്ട വരുടെയും കർഷകരുടെയും വീട്ടുപടിക്കിലെത്തിച്ചത്. വ്യവസായ ഭീമന്മാർ അവരുടെ ഉടമസ്ഥതയിൽ നടത്തിക്കൊണ്ടിരുന്ന ബാങ്കുകളിലൂടെ അവരുടെ വ്യവസായ താൽപര്യങ്ങൾ മാത്രം സംരക്ഷിച്ചിരുന്നത് ദേശസാൽക്കരണത്തിലൂടെ അവസാനിച്ചു. പകരം ജനകീയ ബാങ്കിംഗ് ഉയർന്നുവന്നു. രാഷ്ട്രത്തിന്റെ സമ്പാദ്യം മുൻഗണന അനുസരിച്ച് ചെലവാക്കാനുള്ള വഴികൾ തുറന്നു. ബാങ്കുകളും സാമ്പത്തിക സേവനങ്ങളും രാജ്യത്തിന്റെ മുക്കിലും മൂലയ്ക്കും എത്തി. ഗ്രാമങ്ങളിലെ കർഷകർക്കും ചെറുകിട സംരംഭകർക്കും കാർഷിക വായ്പകൾ ആദ്യമായി ലഭ്യമായി. കൊള്ളപ്പണക്കാർക്ക് കടിഞ്ഞാൻ വീണു. 1960 മുതൽ ബാങ്ക് ദേശസാൽക്കരണം കോൺഗ്രസിന്റെ ചർച്ചാ വിഷയമായിരുന്നു. കോൺഗ്രസിലെ സിൻഡിക്കേറ്റ് രൂപീകരണത്തിന് ഇതും കാരണമായി. ധനമന്ത്രി മൊറാർജി ദേശായി ദേശസാൽക്കരണത്തെ എതിർത്തപ്പോൾ അദ്ദേഹത്തെ ധനമന്ത്രി സ്ഥാനത്തു നിന്നും നീക്കി. ഇന്ദിരാഗാന്ധി ധനമന്ത്രിയുടെ ചുമതല കൂടി ഏറ്റെടുത്ത ശേഷമാണ് ബാങ്ക് ദേശസാൽക്കരണം നടപ്പാക്കിയത്. ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസിന്റെയും രാജ്യത്തിന്റെയും അനിഷേധ്യ നേതാവാക്കുന്നതിൽ ബാങ്ക് ദേശസാൽക്കരണം സുപ്രധാന പങ്ക് വഹിച്ചു. 1969 5,256 കോടി രൂപ നിക്ഷേപവും 3,721 കോടി രൂപ വായ്പയും 8,262 ശാഖകളും മാത്രമുണ്ടായിരുന്ന ഇന്ത്യൻ ബാങ്കുകൾ ദേശസാൽക്കരണത്തിനു ശേഷം ചിറക് വിരിച്ചു പറക്കുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത്. 2018 മാർച്ചിൽ 1,17,77,336 കോടി രൂപയുടെ നിക്ഷേപവും 89,10,967 കോടി രൂപ വായ്പയും 1,40,000 ശാഖകളുമുള്ള ഭീമൻ സ്ഥാപനമായി അഭൂതപൂർവമായ വളർച്ച കൈവരിച്ചു. കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കും ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും അടിസ്ഥാന സൌകര്യ വികസനത്തിനും തൊഴിൽ ലഭ്യതയ്ക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ആവശ്യമായ ധനം ലഭ്യമാക്കാൻ ബാങ്കുകൾ തയ്യാറായി. ദേശസാൽക്കരണത്തിനു ശേഷം നിരവധി പദ്ധതികൾ ബാങ്ക് വായ്പയിലൂടെ നടപ്പാക്കി. ആകെ വായ്പയുടെ 40% മുൻഗണനാ മേഖലയിലായിരിക്കണമെന്നും അതിൽ 18% കാർഷിക മേഖലയിലായിരിക്കണമെന്നും നിഷ്കർഷിക്കപ്പെട്ടു. ദേശസാൽക്കരണത്തിനു ശേഷം തുറന്ന 51,000 ബാങ്ക് ശാഖകളിൽ 34,000 ശാഖകളും ഗ്രാമീണ അർദ്ധനഗര മേഖലകളിലായിരുന്നു. നേരത്തെ ഗ്രാമങ്ങളിൽ വെറും 2% ശാഖകൾ ഉണ്ടായിരുന്നത് 40% കുതിച്ചുയർന്നു. സ്വയം തൊഴിലിനുള്ള വായ്പ, കാർഷിക മൃഗസംരക്ഷണ വായ്പ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്വയം തൊഴിലിനും മറ്റുമുള്ള PMRY, IRDP, അന്ത്യോദയ അന്നയോജന തുടങ്ങിയ നിരവധി പദ്ധതികൾ നടപ്പാക്കാനായത് ബാങ്കുകൾ ഉദാരമായി വായ്പ നൽകിയതുകൊണ്ടാണ്. അരനൂറ്റാണ്ട് ഇന്ത്യയെ വളർച്ചയിലേക്കും പുരോഗതിയിലേക്കും നയിച്ച ബാങ്കുകൾക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ പതനമാണ് സംഭവിച്ചത്. 2017-18 കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ബാങ്കുകളുടെ ആകെ നഷ്ടം 87,357 കോടി രൂപയാണ്. 21 പൊതുമേഖലാ ബാങ്കുകളിൽ 19 കനത്ത നഷ്ടത്തിൽ. 2014 UPA സർക്കാർ അധികാരം വിട്ടൊഴിയുമ്പോൾ എല്ലാ ബാങ്കുകളും ലാഭത്തിലായിരുന്നു എന്നോർക്കുക. 2010 39,527, 2013 50,582, 2014 1,27,653 കോടി എന്നിങ്ങനെയായിരുന്നു ബാങ്കുകളുടെ അറ്റാദായം. ഒന്നാം മോദി സർക്കാർ അധികാരമേറ്റ ശേഷമാണ് ബാങ്കുകളിൽ കിട്ടാക്കടം കുമിഞ്ഞുകൂടിയത്. ബാങ്കുകൾ കടത്തിലായതോടെ ജനക്ഷേമ പദ്ധതികളും തകിടം മറിയുകയാണ്. മോദി സർക്കാർ ഇന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിലടക്കം സബ്സിഡി വെട്ടിക്കുറച്ചു. മുൻഗണനാ വായ്പയിൽ കാര്യമായ വെള്ളം ചേർത്തു. ഇന്ത്യയിലെ ജനകീയ ബാങ്കിംഗ് എന്ന ആശയം തന്നെ കുഴിച്ചുമൂടാനുള്ള പുറപ്പാടിലാണ് വലതുപക്ഷ സാമ്പത്തിക സൈദ്ധാന്തികരും അവർക്ക് കുടച്ചൂടുന്ന വലതുപക്ഷ കക്ഷികളും. ബാങ്ക് ദേശസാൽക്കരണത്തെ അന്നെതിർത്ത രണ്ടു കക്ഷികൾ വലതു പിന്തിരിപ്പൻ സ്വതന്ത്ര പാർട്ടിയും ജനസംഘവുമായിരുന്നു. സാക്ഷാൽ അടൽ ബിഹാരി വാജ്പേയി അധ്യക്ഷനായ ജനസംഘം അന്ന് ദേശസാൽക്കരണത്തെ ശക്തമായി എതിർത്ത് രംഗത്ത് വന്നു. തങ്ങൾ അധികാരത്തിലേറിയാൽ ബാങ്ക് ദേശസാൽക്കരണം റദ്ദാക്കുമെന്ന് 1971 തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ അവർ എഴുതിവച്ചു. ബിജെപിയുടെ ആദിമ രൂപമായ ജനസംഘത്തിൽ നിന്ന് അവർ ഇനിയും മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് അവരുടെ ഓരോ പ്രവൃത്തിയും വ്യക്തമാക്കുന്നത്. ഇപ്പോൾ തന്നെ സ്വകാര്യ ബാങ്കുകളിൽ 74% വരെ വിദേശ മൂലധനം ആകാമെന്നാണ് നിയമം. സ്വകാര്യവൽക്കരണത്തോടെ പൊതുമേഖലാ ബാങ്കുകൾ വിദേശികളുടെ കൈകളിലെത്തും. അപ്പോൾ ബാങ്ക് നിക്ഷേപങ്ങൾ സുരക്ഷിതമല്ലാതാകും, സർക്കാരിന്റെ മുൻഗണനാ പദ്ധതികൾ ഇല്ലാതാകും, ജനകീയ ബാങ്കിന് ചരമഗീതം ഉയരും.